Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. വളരെ നീണ്ട ചരിത്ര കാലയളവിൽ രൂപപ്പെട്ട സങ്കലന ഗ്രന്ഥമാണ് പുറപ്പാടെന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് പഠനത്തിലൂടെ നാം വ്യക്തമാക്കുകയാണ്. എന്നാൽ ലക്ഷ്യത്തിലത് രക്ഷാകര ചരിത്രത്തിന്റെ അടിത്തറയായി നിൽക്കുന്നൊരു മൂലകൃതിയായി മാറുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്കും ക്രിസ്തുവോളവും അനുവാചകരെ കൊണ്ടെത്തിക്കുവാൻ ശ്രേഷ്ഠമായ പുറപ്പാട് രചനയ്ക്ക് സാധിക്കുന്നുണ്ട്. പടിപടിയായി പുരോഗമിക്കുന്ന ഇസ്രായേലിന്റെ മതാത്മക ജീവിതത്തിൽ നിന്നും ഇനിയും പുറപ്പാടിലൂടെ ദൈവജനത്തിന്റെ രൂപീകരണത്തെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം.
അടിമയാകിലും അവനൻ സോദരനല്ലോ, അവശനായി കേഴുമവനൻ സ്നേഹിതനല്ലോ, കനിവിൻ നിറവു കാട്ടേണമവനോട്, കതിർച്ചൊരിയണമവനെ സ്വാതന്ത്ര്യമായി, കനിവിൻ സ്വാതന്ത്ര്യമായി.
സാക്ഷ്യകൂടാരത്തിൽ ബലിയർപ്പണത്തിന് നേതൃത്വം നൽകേണ്ട പുരോഹിതന്മാർക്കു വേണ്ടി ഇസ്രായേൽ പൂജാവസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഭാഗം പൗരോഹിത്യ പാരമ്പര്യകാരൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശയ്ക്ക് കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ വിശുദ്ധ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കു വേണ്ടി വർണ്ണപ്പകിട്ടാർന്ന നൂലുകൾ ഉപയോഗിച്ച് നേർമ്മയുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചു. പിന്നെ അഹറോനു വേണ്ടിയുള്ള പ്രത്യേക വിശുദ്ധ വസ്ത്രങ്ങളുമുണ്ടാക്കി. സ്വർണം, നീലം, ധൂമ്രം, കടും ചുമപ്പെന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമ്മയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് പിന്നെ അവർ എഫോദും ഉണ്ടാക്കി. സ്വർണം തല്ലിപ്പരത്തി നേരിയ നൂലുകളാക്കി അത് വെട്ടിയെടുത്ത് ബഹുവർണ്ണത്തിലുള്ള നൂലുകളിലും നേർമ്മയിൽ നെയ്തെടുത്ത ചണത്തുണികളിലും വിദഗ്ധമായി ഇണക്കി ചേർത്തു. എഫോദിനു തോൾവാറുണ്ടാക്കി അതിന്റെ രണ്ടറ്റങ്ങളും യോജിപ്പിച്ചു. എഫോദിനെ ചുറ്റിയിരുന്ന പട്ട എഫോദ് പോലെ തന്നെ സ്വർണം, നീലം, ധൂമ്രം, കടും ചുമപ്പെന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമ്മയിൽ നെയ്തെടുത്ത ചണത്തുണിയും ചേർത്ത് മോശയോട് കർത്താവ് കൽപ്പിച്ച പ്രകാരമാണെല്ലാം നിർമ്മിച്ചത്.
സോദരനെ വെറുക്കുന്നവൻ ശിക്ഷിക്കപ്പെടും, സ്നേഹമില്ലാത്തവൻ ശിക്ഷാവിധിക്കർഹനായിടും, തേജോവധം ചെയ്യുന്നവനും ഹനിക്കുന്നവനുമൊരു പോൽ നേരിടും ദൈവിക ന്യായവിധിയൊരു നാൾ, നേരിടും ദൈവിക ന്യായ വിധിയൊരു നാൾ.
വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധമായും സൂക്ഷ്മമായും നിർമ്മിക്കണം എന്ന ആദർശത്തിന്റെ ഭാഗമായി വളരെ വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ചാണ് ഇസ്രായേൽ പൂജാവസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നമുക്കിനി കാണാം. ആദ്യത്തെ നിരയിൽ മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം. രണ്ടാമത്തെ നിരയിൽ മരതകം, ഇന്ദ്രനീലം, വജ്രം. മൂന്നാമത്തെ നിരയിൽ പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. നാലാമത്തെ നിരയിൽ പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. അലങ്കാരപ്പണി ചെയ്ത സ്വർണത്തകിടിലാണ് ഈ രത്നങ്ങൾ പതിപ്പിച്ചത്. ഇസ്രായേലിന്റെ 12 പുത്രന്മാരുടെ പേരുകളനുസരിച്ച് രത്നത്തിന്മേൽ മുദ്ര പോലെ അവ ആലേഖനം ചെയ്തു. അവർ ഉരസ്ത്രാണത്തിനു വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിതു. എന്നിട്ട് 2 സ്വർണത്തകിടുകളും 2 സ്വർണവളയങ്ങളും ഉണ്ടാക്കി. വളയങ്ങൾ ഉരസ്ത്രാണത്തിന്റെ മുകളിലെത്തി 2 മൂലകളിൽ ഘടിപ്പിച്ചു. 2 സ്വർണത്തുടലുകൾ ഉരസ്ത്രാണത്തിന്റെ മൂലകളിലുള്ള വളയങ്ങളിൽ കൊളുത്തി. സ്വർണത്തുടലുകളുടെ അറ്റങ്ങൾ സ്വർണത്തകിടുകളിൽ ഘടിപ്പിച്ച് എഫോദിന്റെ മുൻഭാഗത്തതിന്റെ തോൾവാറുകളിൽ ബന്ധിപ്പിച്ചു. പിന്നെ 2 സ്വർണവളയങ്ങൾ ഉണ്ടാക്കി അവ ഉരസ്ത്രാണത്തിന്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്തെ ഫോദിനോട് ചേർത്ത് ബന്ധിച്ചു. 2 സ്വർണവളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോദിന്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുകൾ ഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിച്ചു. അവർ അഹ്റോനും അവന്റെ പുത്രന്മാർക്കും വേണ്ടി നേർത്ത ചണത്തുണി കൊണ്ട് അങ്കികൾ നെയ്തു. നേരിയ ചണത്തുണി കൊണ്ട് തലപ്പാവും തൊപ്പികളും നേരിയ ചണച്ചരടുകൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കി. കർത്താവും മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നേർത്ത ചണത്തുണിയും നീലം, ധൂമ്രം, കടും ചമപ്പെന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും ഉപയോഗിച്ച് ചിത്രത്തയ്യലിൽ അരപ്പട്ടയും ഉണ്ടാക്കി. വിശുദ്ധ കിരീടത്തിന്റെ തകിട് അവർ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച് അതിന്മേലൊരു മുദ്ര പോലെ കർത്താവിന് സമർപ്പിച്ചത് എന്നു കൊത്തിവച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തലപ്പാവിന്റെ മുൻവശത്ത് ബന്ധിക്കാൻ തകിടിന്മേലൊരു നീല ചരട് പിടിപ്പിച്ചു. ഇങ്ങനെ സമാഗമകൂടാരത്തിന്റെയും അതിനാവശ്യമായ സാധന സാമഗ്രികളുടെയും പണികളെല്ലാം ഇസ്രായേൽ പൂർത്തീകരിച്ചു. അങ്ങനെ കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തു. എന്നിട്ട് കൂടാരവും അതിന്റെ എല്ലാ ഉപകരണങ്ങളോടും കൂടെ അവർ മോശയുടെ പക്കൽ കൊണ്ടുചെന്നു. കൊളുത്തുകൾ, പലകകൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ, ഊറയിട്ട മുട്ടാടിൻ തോലുകൊണ്ടുള്ള വിരി, നിലക്കരടി തോലുകൊണ്ടുള്ള വിരി, തിരശീല സാക്ഷിപേടകം, അതിന്റെ തൂണുകൾ, കൃപാസനം, മേശ, അതിന്റെ ഉപകരണങ്ങൾ എന്നിവ അവ മോശയ്ക്കു മുന്നിൽ എത്തിച്ചു. പിന്നെ തിരുസാന്നിധ്യത്തിന്റെ അപ്പം, തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച വിളക്കുകാൽ, അതിലെ ദീപനിര, അതിന്റെ ഉപകരണങ്ങൾ, വിളക്കിനുള്ള എണ്ണ, സ്വർണനിർമ്മിതമായ ബലിപീഠം, അഭിഷേകതൈലം, പരിമളധൂപത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൂടാരവാതിലിന്റെ യവനികയും നിരത്തിവച്ചു. ഓടുകൊണ്ടുള്ള ബലിപീഠം, ചട്ടക്കൂട്, തണ്ടുകൾ, ഉപകരണങ്ങൾ, ക്ഷാളനപാത്രം, അതിന്റെ പീഠം, അങ്കണത്തിന്റെ മറകൾ, തൂണുകൾ, പാദകുടങ്ങൾ, അങ്കണ കവാടത്തിന്റെ യവനിക, കയറുകൾ കുറ്റികൾ എന്നിവയും എത്തിച്ചു. സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള പാത്രങ്ങളും വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്കു വേണ്ട വിശുദ്ധ വസ്ത്രങ്ങൾ, പുരോഹിതനായ ഹറോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവന്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷയ്ക്കു വേണ്ടി ധരിക്കേണ്ട വസ്ത്രങ്ങളെല്ലാം അവർ മോശയ്ക്ക് മുന്നിൽ നിരത്തിവച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനമെല്ലാം ഉണ്ടാക്കി. അവർ ചെയ്ത ജോലികളെല്ലാം മോശ പരിശോധിച്ചു. ഇസ്രായേൽ കർത്താവിന്റെ ആഗ്രഹപ്രകാരം എല്ലാം നിറവേറ്റിയിരിക്കുന്നുവെന്ന് മോശ പ്രഖ്യാപിച്ചു. എന്നിട്ട് അവരെ അനുഗ്രഹിച്ചു.
ജീവിത ചുമടിൻ കീഴിൽ കിടക്കുമെൻ സോദരനെ കാണു ഞാൻ, കടന്നു പോകില്ലവനെ തുണയ്ക്കാതെ ഞാൻ, കൈപിടിച്ചുയർത്തും എഴുന്നേൽപ്പിക്കും കാരുണ്യക്കതിർ ചൊരിഞ്ഞിടും.
ദൈവത്തെ യഥാതഥം ദർശിക്കുവാൻ ആഗ്രഹിച്ച മോശയ്ക്ക് അവിടുന്ന് നൽകുന്ന രസാവഹമായ മറുപടി നാം കേട്ടതാണ്. തന്റെ മുഖക്കാഴ്ച നൽകാതെ പിൻഭാഗം മാത്രം കാണാനാണ് മോശയെ അനുവദിച്ചത്. ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായി ഗ്രഹിക്കാൻ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണെന്ന് ദൈവം മോശയിലൂടെ അറിയിക്കുകയായിരുന്നു. എന്നിട്ടും സീനായിൽ നിന്നും യാത്ര പുറപ്പെടുന്നതിനു മുൻപ് മോശ ഉടച്ചുകളഞ്ഞ കൽപ്പനയ്ക്ക് പകരം ദൈവം മോശയെ വിളിച്ച് വീണ്ടും എല്ലാം നവമായി നൽകുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള നവീകരണത്തിന്റെ പ്രതീകമാണിത്. ദൈവം രണ്ടാമതും കൽപ്പന നൽകിയതിനു ശേഷം എല്ലാം ഒരു തനിയാവർത്തനം പോലെ കൂടാരവും കൂടാരാങ്കണവും സാക്ഷ്യപേടകവും പുരോഹിത വസ്ത്രവുമെല്ലാം ഇസ്രായേൽ പുനർനിർമ്മിക്കുന്നു. അക്ഷരാർത്ഥത്തിലുള്ള ആവർത്തനമാണ് പുറപ്പാട് ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നതെങ്കിലും ദൈവകൽപ്പന പോലെ ഇസ്രായേൽ അവയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തിൽ കേന്ദ്രീകൃതമായ ജനത്തിന്റെ രൂപീകരണത്തിനുള്ള അശ്രാന്ത പരിശ്രമമാണ് തുടർന്നും നാം കാണുന്നത്.
ജനമതിൻ പുറപ്പാട് നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്.
ഈ പരമ്പരയിലെ ഗാനങ്ങൾ ആലപിച്ചത് അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവരാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ. സംഗീതം സെബി നായരമ്പലം. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും അടുത്തയാഴ്ചയിൽ.